بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇനി മിമ്പറിൽ സമ്പത്തിനോടുള്ള ഒരു മുസൽമാന്റെ നോട്ടവും സമീപനവും എങ്ങനെയായിരിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കാൽ പ്രവർത്തിയാൽ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. സമ്പത്ത് കൊള്ളൽ, സ്വത്ത് നേടൽ ജീവിത ലക്ഷ്യമാക്കി സമ്പത്തിന് വേണ്ടി ജീവിക്കുകയും ആ മാർഗേണ ദുനിയാവിൽ നിന്ന് പടിയിറങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കുള്ള റിസ്ക്, ഉപജീവനം, അത് സമ്പത്തായാലും സന്തതികളായാലും വിഭവങ്ങളേതുമാകട്ടെ, അതെല്ലാം ആകാശങ്ങൾക്കുപരിയിൽ അള്ളാഹുവിങ്കൽ സുനിശ്ചിതമാണ്. നമുക്ക് അന്നം എന്തുണ്ടോ അത് നമുക്കിവിടെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ 4 മാസം പിന്നിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ നിയോഗിച്ച് 4 കാര്യങ്ങൾ നമുക്കായി രേഖപ്പെടുത്തിയപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ ഉപജീവനാണ്, റിസ്ക്കാണ്. അജലുഹു വഅമലുഹു വറിസ്ഖുഹു വശഖിയ്യുൻ അം സഈദ്. ഒരു മനുഷ്യൻ അവൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി വിരിയുമ്പോൾ, വളരുമ്പോൾ 4 മാസം പിന്നിടുമ്പോൾ മലക്കിനെ നിയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതുന്നതാണ് അവന്റെ ജീവിതാവധി, ഡേറ്റ് ഓഫ് ഡെത്ത്, മരണത്തീയതി എന്ന്. അവന്റെ കർമ്മം ഈ ഭൗതിക ലോകത്ത് എന്ത്, അവനുള്ള ഉപജീവനം എന്ത്, അവൻ സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ, ഇതെല്ലാവരുടെ വിഷയത്തിലും എഴുതപ്പെട്ടതും നിശ്ചയിക്കപ്പെട്ടതുമാണ്. ഇവിടെ വിഷയം റിസ്ക്കാണ്. നമുക്ക് എന്താണോ അന്നമായി പറയപ്പെട്ടത്, സമ്പത്തായി സ്വത്തായി പറയപ്പെട്ടത്, അത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടതും വിധിക്കപ്പെട്ടതുമാണ്. അത് അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖപ്പെടുത്തപ്പെട്ടത് പുതുക്കി നമ്മളുടെ ഭ്രൂണാവസ്ഥയിൽ, ഗർഭപാത്രത്തിലെ നമ്മുടെ ജീവിത നാളിൽ അതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് സമ്പത്ത് കൈയാളുന്ന വിഷയത്തിൽ, കൊള്ളുന്ന വിഷയത്തിൽ ഒരു വിശ്വാസിയുടെ ബാലപാഠമാകേണ്ടതുണ്ട്. കാരണം സമ്പത്ത് കൊള്ളുന്ന വിഷയത്തിൽ ആളുകൾ രണ്ട് തരക്കാരാണ്. ഒരു വിഭാഗം സമ്പത്തിന് വേണ്ടി ജീവിക്കുകയും ലക്ഷ്യം സമ്പത്താക്കുകയും ചെയ്തവർ, മറ്റൊരു വിഭാഗം അവർക്ക് ലക്ഷ്യം സമ്പത്തല്ല, ലക്ഷ്യം അവരിവിടെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടിക്കപ്പെട്ട മഹൽ ലക്ഷ്യമാണ്. പക്ഷേ സമ്പത്ത് അവർക്ക് കേവലം ഒരു വസീല മാർഗം മാത്രമാണ്. ആ നിലപാടാണ് ശ്ലാഘനീയവും അതാണ് ഒരു വിശ്വാസിക്ക് കരണീയവും. പക്ഷേ സമ്പത്താണ് എല്ലാം എന്ന നിലക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന പല മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക വിഭവങ്ങൾ പോഷിക്കപ്പെട്ടാൽ സമാധാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഇല്ലായ്മകൾ വരുമ്പോൾ ഇച്ഛാഭംഗപ്പെടുകയും നൈരാശ്യത്തിന് അടിപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സമ്പത്ത് കൊള്ളാൻ ഏത് മാർഗവും അതിൽ നല്ലതെന്നോ തീയതെന്നോ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ലക്ഷ്യം സമ്പത്താക്കിയിട്ടുണ്ട് എങ്കിൽ അത് നാശഹേതുകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തഈസ അബ്ദുദ്ദീനാർ, തഈസ അബ്ദുദ്ദിർഹം, തഈസ അബ്ദുൽ ഖമീല, തഈസ അബ്ദുൽ ഖമീസ, തഈസ വൻതകസ് വഇദ ശീക ഫലൻ തകസ്. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ചില അറിയിപ്പുകളാണ്. ദീനാറിന്റെ അടിമ നശിക്കട്ടെ എന്നാണ്, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ എന്നാണ്. അതേപോലെ തന്നെ സ്വത്തായി കൊള്ളുന്ന വസ്ത്രങ്ങൾ കാര്യങ്ങൾ അതിനൊക്കെ അടിപ്പെട്ട ആളുകൾ നശിക്കട്ടെ എന്നാണ്. തൈസ വൻ തകസ് വൈദാശീക ഫലൻ തകസ്, ഒരു മുള്ളു കുത്തിയാൽ ആ മുള്ളു പോലും കാലിൽ നിന്നെടുക്കാൻ കഴിയാത്ത വിധം നാശത്തിന് അടിപ്പെടുന്ന ആളുകൾ അവരാണ് ദുനിയാവിന്റെ അടിമകൾ, അഥവാ ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ, സമ്പത്തിന്റെ അടിമകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അൽഹാകു മുത്തകാസുർ, തകാസുർ പെരുപ്പിക്കൽ, പരസ്പരം പെരുപ്പിക്കൽ, അത് ചിലരുടെ സ്വഭാവമാണ്. അതവരെ നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയാണ്. സമ്പത്തിൽ പരസ്പരം പെരുമ, അത് പെരുപ്പിച്ച് പെരുമ നടിക്കുന്ന ആളുകൾ അവരാ ഗണത്തിൽപ്പെട്ടതാണ്, നാശമാണ് എന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദകാന ലിബ്നി ആദമ വാദിയ മിൻ ദഹബ്, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വാരം സമ്പത്തായിട്ടുണ്ട് എങ്കിൽ, ലബ്തഗാവാദിയ ഔ കമാഖാൽ, രണ്ട് താഴ്വാരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന്. സ്വർണത്തിന്റെ ഒരു താഴ്വാരം ഒരാൾക്ക് ദുനിയാവിൽ വകുപ്പായിട്ട് സമ്പത്തായിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വലിയ സമ്പന്നനാണ്, പക്ഷെ അതുള്ളവൻ വേറൊന്നുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. എന്നിട്ട് പറയാണ്, മനുഷ്യന്റെ ഉള്ളു നിറക്കാൻ മണ്ണല്ലാതെ മറ്റൊന്നും മതിയാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മണ്ണ് അതാണ് മനുഷ്യന്റെ വയറ് നിറക്കാൻ മതിയായത് എന്ന് പറഞ്ഞെങ്കിൽ, സ്വത്ത് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇനിയും ഇനിയും എന്ന രീതിയിൽ മനുഷ്യന്മാരൊരു പക്ഷവായനയാണ്. അതൊരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നുണർത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ സ്വത്തിന്റെ പേരിൽ മനുഷ്യന്മാർ ധർമ്മം മറക്കുകയും തങ്ങളുടെ ജീവിത ലക്ഷ്യം നമ്മളോട് പറഞ്ഞതെന്താ, ഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് മത്സരിച്ച് നമ്മൾ ഓടാനാണ്. ഫസ്അഉ ഇലാ ദിക്രില്ല, അള്ളാഹുവിനുള്ള സ്മരണയിലേക്ക് നമ്മൾ ധൃതി കാണിച്ച് വേഗത്തിൽ പോകാനാണ്. വഫീ ദാലിക വലിയ തനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിന്റെ വിഷയത്തിൽ മത്സരിക്കാനാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, റബ്ബിന്റെ പാപമോചനത്തിലേക്ക് വേഗത്തിൽ ചെല്ലാനാണ് കൽപ്പന. സാബിഖു ഇലാജന്ന, സ്വർഗത്തിലേക്ക് മത്സരിച്ച് ചെല്ലാനാണ് കൽപ്പന. അപ്പൊ സ്വർഗം നേടാൻ, അള്ളാഹുവിന്റെ പാപമോചനം നേടാൻ, അള്ളാഹുവിനെ നേടാൻ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നേടാൻ ദുനിയാവിൽ മത്സരിക്കാനും അതിൽ പ്രയത്നിക്കാനും കൽപ്പിച്ച ആളുകൾ ഈ പരമപ്രധാനമായ ലക്ഷ്യങ്ങളെ മാറ്റിവെച്ച് ലക്ഷ്യം ആകാൻ പാടില്ലാത്ത വിഷയങ്ങൾ, വിശിഷ്യ സമ്പത്ത്, അത് ലക്ഷ്യമാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് മത്സരങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് പ്രയാണങ്ങൾ, സത്വര ഗമനങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസ ലോകം അങ്ങനെയാണ് തങ്ങളുടെ ലക്ഷ്യങ്ങളാക്കുന്നതെങ്കിൽ അവർ വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളും തിരുചര്യകൾ നമുക്ക് മാതൃകയായിട്ട് മാറുന്നത്. ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നു. ബഹ്റൈൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴ്പ്പെട്ട നാടാണ്. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഈ അഹ്സ മുതൽ ഇങ്ങോട്ടുള്ള നാടുകൾക്കാണ് അന്ന് ബഹ്റൈൻ എന്ന് പറയാം. നല്ല സമ്പൽ ധന്യമായിരുന്നു അന്നത്തെ ബഹ്റൈൻ. കാർഷിക ഇതര ഉൽപ്പന്നങ്ങളാൽ ധന്യമായ സ്ഥലം. അപ്പൊ ഇവിടെ നിന്ന് സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്, മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സ്വത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വീതിക്കും, അർഹർക്കിടയിൽ വീതിക്കും. അൻസാരികളിൽ ചിലരിത് മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹ്റൈനിൽ നിന്നുള്ള സ്വത്ത് വന്നിട്ടുണ്ട്. അപ്പൊ തിരു കരങ്ങളിൽ നിന്ന് അത് നേടുവാൻ വേണ്ടിയിട്ട് പലരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനബി നടക്കുന്ന വഴിയിൽ തന്നെ ചെന്ന് മീറ്റ് ചെയ്യാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ്, ബഹ്റൈനിൽ നിന്ന് സ്വത്ത് എന്റെ അടുക്കൽ വന്നു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടല്ലേ. സഹാബികൾ പറയണം, അതെ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൽ ഫഖ്റ അഖ്ഷ അലൈക്കും വഇന്നമ അഖ്ഷ അലൈക്കും അദ്ദുന്യ അൻ തുബ്സത അലൈക്കും ഫതുഹ്ലികകും കമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലികും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത് ദുനിയാവ്, അത് നിങ്ങളുടെ മുമ്പിൽ കുമിഞ്ഞുകൂടുന്നത്, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. ദുനിയാവ് വിശാലമായാൽ ദാരിദ്ര്യം വരുന്നത് പോലെയല്ല വിഷയം. ദുനിയാവ് വിശാലമായിട്ടുണ്ട് എങ്കിൽ ഫതുഹ്ലികക്കും, അത് നിങ്ങളെ നശിപ്പിക്കും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികളെ ഉദ്ദേശിച്ച് റസൂലുള്ള അവിടെ പറയണം. കാരണം എന്താ? പൂർവ്വകാലത്ത് ഈ ഭൗതിക ലോകം ദുനിയാവാണ് എന്ന് പറഞ്ഞാൽ സമ്പത്താണ് പൂർവ്വഗാമികളെ നശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കും ദുനിയാവ് സമ്പത്ത് നാശം കൊണ്ടുവരുമോ എന്ന് ഞാൻ ഭയക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ അറിയിക്കണ്ടേ. അപ്പോ പണത്തിനോട് ആർത്തിയായാൽ അത് മനുഷ്യന്റെ ജീവിതം കെടുത്തുകയും ധാർമ്മികമായി കെടുത്തുകയും അവന്റെ ദീനിനെ അത് നശിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ ആർത്തി കൂടുതൽ എന്ന രീതിയിലുള്ളതായ ആ ഒരു ആർത്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിയന്ത്രിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. ഇന്ന ഹാദൽ മാല ഹുൽവതുൻ ഖദിറ ഫമൻ അഖദഹ ബിസഖാവതി മിൻ നഫ്സി മിൻ ബൂരിക ലഹു ഫീ വമൻ അഖദഹ ബിഇശ്രാഫി നഫ്സി മിൻ ലം യുബാരിക ലഹു ഫീ ഔ കമാ ഖാല സല്ലല്ലാഹി അലൈഹി വസല്ലം. സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സ്വത്ത് അത് ഹുൽവതുൻ ഖദിറ, മധുരമാണ്, അത് പച്ചപ്പുള്ളതുമാണ്. പച്ചപ്പുള്ളതിനോട് ഹൃദയം പെട്ടെന്ന് ബന്ധം പുലർത്തും, അതേപോലെ മധുരമായതിനോടും ഇഷ്ടമാണ് ആളുകൾക്ക്. സ്വത്ത് അങ്ങനെയാണ്, ഹുൽവത്തുൻ ഖദിറ, പച്ചപ്പുള്ളതാണ്, മധുരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആരാണോ ആർത്തിയോടുകൂടി സ്വത്ത് കൊള്ളുന്നത് അവന് ഒരിക്കലും ആ സ്വത്തിൽ ബർക്കത്തില്ല. ആരാണോ ആർത്തിയില്ലാതെ സ്വത്ത് കൊള്ളുന്നത് അവൻ ആ സ്വത്തിൽ ബർക്കത്ത് ചൊരിയപ്പെടും, അരുളപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പ സ്വത്തിനോട് അത്യാർത്തി ഉണ്ടെങ്കിൽ സ്വത്ത് വന്നാലും അതിൽ ബർക്കത്തില്ല. ഖതീബ് ഉണർത്തിയതുപോലെ എത്ര മനുഷ്യന്മാർ, സ്വത്ത് ധാരാളമുണ്ട്, പക്ഷെ അവരുടെ സ്വത്ത് അവർക്ക് ഉപകരിക്കുന്നില്ല. ശാരീരികമായി, അതേപോലെ മക്കളുടെ വിഷയത്തിൽ, അതേപോലെ പല നിലക്ക് സ്വത്തുണ്ട്, പക്ഷേ സ്വത്ത് ഫലിക്കുന്നില്ല, ഉപകാരപ്പെടുന്നില്ല, കാരണം അതിൽ ബർക്കത്തില്ല. അതേസമയം സ്വത്ത് താരതമ്യേന കുറഞ്ഞ പലരും ധന്യരായി ജീവിക്കുന്നു, അനുഗ്രഹീതരാണ്, കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. ഹകീം ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് വളരെ വൈകിയാണ്, ആ സ്വീകരിച്ച നാളിൽ അദ്ദേഹം സ്വത്ത് ചോദിക്കുകയാണ്. അപ്പൊ റസൂലിനെ കൊടുത്ത്, വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും കൊടുത്ത്, വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ആർത്തിയുടെ ലക്ഷണമാണ്. ഇസ്ലാം സ്വീകരിച്ച ഉടനെ ആ നാളുകളിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്വഭാവം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീമിനോട് പറഞ്ഞത്, ഹക്കീം സ്വത്ത് മധുരാണ്, അത് പച്ചപ്പുള്ളതുമാണ്, പക്ഷേ ആർത്തിയോടുകൂടി കൊണ്ടാൽ ബർക്കത്തില്ല, ആർത്തി ഇല്ലാതെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാകും എന്ന് പറഞ്ഞു. ആ ഉപദേശം കേട്ട ഹക്കീം പിന്നെ ഒരിക്കലും ഒരിക്കലും ഒരാളോട് സ്വത്ത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വത്ത് ചോദിച്ചില്ല. അന്ന് കാലങ്ങളിൽ ബൈത്തുൽ മാൽ നിലവിലുണ്ട്. ബൈത്തുൽ മാലിലേക്ക് സ്വത്ത് വന്നാൽ ആ ബൈത്തുൽ മാലിലെ സ്വത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വീതിക്കും. അബൂബക്കർ റസൂലുള്ളാഹിന്റെ ശേഷം വീതിച്ചു, ഉമർ വീതിച്ചു, അപ്പോഴൊക്കെ ഹക്കീം ബിൻ ഹസാൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്താൽ അവരെ സ്വീകരിക്കുമായിരുന്നില്ല എന്ന റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ടതിൽ പിന്നെ. പക്ഷേ ഹക്കീം ബിൻ ഹസാൻ മരണപ്പെട്ടപ്പോൾ ഖുറൈശികളിലെ ഏറ്റവും വലിയ സമ്പന്നൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ലോകം വായിക്കുന്നത്. സ്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിഞ്ഞതിനാൽ, ബർക്കത്ത് ചൊരിഞ്ഞതിനാൽ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ധന്യത, ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഇമാം മുസ്ലിമിന്റെ നിവേദനം കേട്ടു. അതിലെന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിക കഫാഫൻ വകന്നഅഹുല്ലാഹു ബിമാ ആത. എന്താ ഖദ് അഫ്ലഹ മൻ അസ്ലം, ഇസ്ലാം സ്വീകരിച്ചവൻ തീർച്ചയായും വിജയം വരിച്ചു. ഇസ്ലാം സ്വീകരിച്ചവൻ വിജയം വരിച്ചു തീർച്ച. പിന്നെ പറയാണ് വറുസിക കഫാഫൻ, കഫാഫ് ഉപജീവനമായി നൽകപ്പെട്ടവൻ. എന്താ ഈ കഫാഫ്? പട്ടിണി മാറുന്നത്, യാചനയെ ചെറുക്കുന്നത്. ഒരാൾക്ക് യാചിക്കേണ്ട ആവശ്യമില്ല, എന്നാലോ അയാളുടെ പട്ടിണി മാറാനുള്ള വകുപ്പ് അയാൾക്കുണ്ട് എങ്കിൽ ഖദ് അഫ്ലഹ, അയാൾ വിജയം വരിച്ചു തീർച്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വഖന്നഅഹുല്ലാ ബിമാ ആത, മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തിന് എന്താണോ നൽകിയതിൽ അതിൽ അയാൾക്ക് അള്ളാഹു മനപ്പൊരുത്തം, മനതൃപ്തി നൽകി. അങ്ങനെയുള്ള മനുഷ്യനും വിജയിച്ചു. കുറച്ചാണുള്ളത് പക്ഷെ മനപ്പൊരുത്തം ഉണ്ടാ കിട്ടിയതിൽ അയാൾ വിജയം വരിച്ചു എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താണോ അള്ളാഹു നൽകിയത് അതിലൊരു മനപ്പൊരുത്തം, മനതൃപ്തി അതുണ്ട് എങ്കിൽ കുറഞ്ഞു എന്നതിന്റെ പേരിൽ അയാൾ ടെൻഷന് അടിമയാകൂല. കൂടുതൽ കിട്ടിയവനോട് അസൂയയില്ല. കൂടുതൽ ഇല്ല എന്നതിന്റെ പേരിൽ അയാൾക്ക് മറ്റൊരാളോട് പകയോ അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ടുള്ളതായ ഇതര നിഷിദ്ധ വഴികളോ അയാൾക്കില്ല. കാരണം എന്താ, അയാൾക്ക് കനായത്തുണ്ട്. കനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു മനുഷ്യ മനസ്സിൽ അവതരിപ്പിക്കുന്ന നൽകുന്ന തൃപ്തിയാണ്, ഉള്ളതിൽ തൃപ്തി. അപ്പൊ ഉള്ളതിൽ തൃപ്തി അരുളപ്പെട്ടവൻ, കഫാഫായി ഉപജീവനം അരുളപ്പെട്ടവൻ, മുസ്ലിമായവൻ തീർച്ചയായും വിജയം ഭരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഉപദേശത്തിൽ നമുക്ക് വായിക്കാനുള്ളത് എന്താ? വായിക്കാനുള്ളത് കുറച്ചാണെങ്കിലും ഉള്ളതിൽ തൃപ്തി അത് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ മറ്റുള്ളവരോട് അസൂയയില്ല, അവരോട് കെടുമ്പില്ല. അതേപോലെ നമുക്കില്ലാത്തതിൽ നമുക്ക് ടെൻഷനായിട്ട് ഒരു ടെൻഷന്റെ അടിമയാകുന്ന വിഷയവും ഇല്ല എന്നുള്ളതാണ്. ഇതേപോലെ സാരോപദേശങ്ങൾ, തിരുനബിയുടെ ഉപദേശങ്ങൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറഞ്ഞു, മുകളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. ദുനിയാവിന്റെ വിഷയത്തിലാണത്, ദുനിയാവിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്കില്ല എങ്കിൽ നമ്മളെക്കാൾ ഇല്ലാത്തവരിലേക്ക് നോക്കാൻ പറഞ്ഞു, നമ്മളെക്കാൾ ഉള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ, ദാലിക അജ്ദർ വല്ലാത്ത ദരിയ നിഅമത്തല്ലാഹി അലൈക്കും, ആ നോട്ടമാണ് അഥവാ താഴേക്കിടയിലേക്കുള്ള നോട്ടം, മുകളിലേക്ക് നോക്കാതിരിക്കൽ, അതാണ് അള്ളാഹു നമുക്കേകിയ നിഅമത്തിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ, അത് നമ്മളാൽ കൊച്ചാക്കപ്പെടാതിരിക്കാൻ കരണീയമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ എന്തിനാ താഴേക്ക് നോക്കാൻ പറഞ്ഞത്? സമ്പത്തിന്റെ വിഷയത്തിൽ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ നിലപാടുകൾ സന്തുലിതാകാനാണ്. നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴുതി അലക്ഷ്യമായി നമ്മൾ തെറ്റിൽ നിവധിക്കാതിരിക്കാൻ, അധാർമികതയിൽ പതിക്കാതിരിക്കാൻ ഉള്ള ഉപദേശങ്ങളാണ്. ഇതേപോലെ നമുക്ക് ധാരാളം നിർദ്ദേശങ്ങൾ മതത്തിൽ വായിക്കാൻ സാധിക്കും. നമ്മൾ കേട്ടു, നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മരണവേളയിൽ ആഹലെന്താ? ഹത്ത ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. മരണത്തിന്റെ സക്കറാത്തിൽ മരണം വന്നാൽ എന്താ മനുഷ്യൻ പറയാ? അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഹത്ത ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, എന്നെ ദുനിയാവിലേക്ക് മടക്ക്. എന്താ അല്ലാഹു സുബ്ഹാന തആല പറയാ? എന്തിനാ മടക്കണത്? മടക്കണതില്ല. അല്ലി അമലു സ്വാലിഹൻ, ഞാൻ പല സുഹൃതവും ചെയ്യട്ടെ, നല്ല പ്രവൃത്തിയും ചെയ്യട്ടെ, അതുകൊണ്ട് ദുനിയാവിലേക്ക് മടക്കുന്നതാണ്. അതുവരെ ദുനിയാവിന് വേണ്ടി ജീവിച്ച്, സമ്പത്തിന് വേണ്ടി ജീവിച്ചവൻ മലക്കുൽ മൗത്ത് വന്ന് കവാടം മുട്ടുമ്പോ പറയാണ്, റബ്ബി ഇർജിഉ ലഅല്ലി അഅ്മലു സാലിഹൻ, ഞാൻ നല്ലതും വല്ലതും ചെയ്യട്ടെ, എന്നെ ദുനിയാവിലേക്ക് മടക്കുന്നതാണ്. പക്ഷേ കല്ല, ഇന്നഹ ഹുവ കലിമത്തുൻ വഖായിലുഹ, അങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കൽ ഒരു പരിഗണനയില്ലാത്ത വർത്താനാണ് ആ റബ്ബി ഇർജിഉ, എന്നെ മടക്ക് എന്നുള്ള ആ അഭ്യർത്ഥന. അപ്പൊ മരിക്കണ വേളയിൽ പിന്നെ സമ്പത്തിനല്ല വില, പിന്നെയോ സൽപ്രവൃത്തിക്കാണ് വില. അതുകൊണ്ടാണ് അതിനൊരു അവസരത്തിന് ദുനിയാവിലേക്ക് മടക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോ ആ മരണവേളയിൽ നമ്മൾ എന്തിനാണ് കൊതിക്കുന്നത്? അത് മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കൊതിക്കണം. മരണസമയത്ത് ഒരു വില ഇല്ലാത്തൊരു സാധനം, അതിനു മുമ്പ് നമുക്ക് അത്ര വില ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടണം. ഇനി മരിച്ച് പരലോക യാത്രയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? യത്ബഉൽ മയ്യിത സലാസത്തു, മൂന്ന് പേർ ജനാസയെ അനുഗമിക്കും. കേട്ടാ, മൂന്നിൽ മാലുഹു വഅഹ്ലുഹു വഅമലുഹു, സമ്പത്ത്, കുടുംബം, കർമ്മം, ഇതാണല്ലോ ജനാസയെ അനുഗമിക്കുന്ന മൂന്ന് പേർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറ്, ഫയർജിഉ ഇസ്നാനി, രണ്ടാൾ മടങ്ങും. മടങ്ങുന്ന രണ്ടാൾ സമ്പത്തും കുടുംബമാണ്. ഖബറിൽ സമ്പത്തില്ല, ഖബറിലുള്ളത് കഫനും പഞ്ഞിയും മാത്രമാണ്. നമ്മുടെ ഉടയാടകളിൽ നമ്മൾ അധ്വാനിക്കാത്ത ഉടയാടയാണ് കഫൻ. കഫനിൽ ഇവിടെ നമുക്ക് രണ്ട് പോക്കറ്റും പിന്നെ ഒരു പോക്കറ്റും ഉണ്ട്, മൂന്ന് പോക്കറ്റുള്ള വസ്ത്ര, അല്ലെങ്കിൽ പോക്കറ്റുള്ളതാണ്, അതിൽ നമുക്ക് ഏറ്റിയടക്കാം സമ്പത്ത് ഉള്ളതെങ്കിൽ. പക്ഷെ കഫനിൽ അതുപോലുമില്ല, തുണിയാണ്, അതിന് പോക്കറ്റ് കൂടിയില്ല, അതുകൊണ്ട് ഒന്നുമില്ല കൊണ്ടുപോകാൻ. ആ രീതിയിലാണ് പ്രയാണം ഖബറിലേക്ക് യാത്ര. ആ കഫനായിട്ടാണ് പോണത് ഖബറിലേക്ക്. പിന്നെ ഖബറിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ സമ്പത്ത് മടങ്ങും, കുടുംബം മടങ്ങും. എന്താ ശേഷിക്കുന്നത്? ശേഷിക്കുന്നത് അമല് മാത്രമാണ്, അമല് മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ തരിച്ചാകുമ്പോൾ, നമ്മളുടെ ഖബറിടത്തിലേക്ക് നമ്മൾ ഉൾവലിയുമ്പോൾ, നമ്മളോടൊപ്പം ശേഷിക്കുന്നത് എന്തോ, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാതെ, അതിനെ നമ്മളൊരു പ്രധാന ലക്ഷ്യമാക്കാതെ, നമ്മളുടെ കൂടെ അല്ലാത്ത ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുക, സമയം കൊല്ല എന്ന് പറഞ്ഞാൽ അതാണ് പരാജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിൽ മറമാടപ്പെട്ട് വിചാരണക്കപ്പുറം രണ്ട് മുഖങ്ങൾ ഖബറിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഒരു കൂട്ടരുടെ അടുക്കലേക്ക് സുന്ദര മുഖം പേറി ഒരാൾ വരുന്നതാണ്, ഒരാഗതൻ വരും. ഹദീസുകളിൽ കാണാൻ സഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ സുന്ദര മുഖഭാവത്തിൽ ഒരാൾ വരുന്നതാണ്, സുഗന്ധ പരിമളമാണ്, സുന്ദര രൂപമാണ്. അപ്പോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, മറമാടപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ, അനാ അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽപ്രവൃത്തിയാണ് എന്ന് പ്രതികരിക്കുന്നതാണ്. ഞാൻ നിന്റെ സൽപ്രവൃത്തിയാണ്, ഖബറിൽ സൽപ്രവൃത്തി അങ്ങനെ വരും. എന്നാൽ മറ്റൊരു മുഖം, അത് ദുർഗന്ധം വമിക്കുന്നതും വികൃതവുമാണ്, കറുത്തിരുണ്ട മുഖമാണ്. ആ വികൃതം പേറുന്ന ദുർഗന്ധം വമിക്കുന്ന മുഖത്തോടും നാശം പറഞ്ഞ്, നിനക്ക് നാശം, നീ ആര് എന്ന് മറമാടപ്പെട്ടവൻ ചോദിക്കുമ്പോൾ, നിനക്ക് എന്നെ അറിയില്ലേ, ഞാൻ നിന്റെ ദുഷ്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, അതാണ് വികൃതം പേറി ദുർഗന്ധം പേറി ഖബറിലേക്ക് വരുന്നത്. അപ്പൊ നല്ലതായാലും തീയതായാലും കർമ്മങ്ങൾ ഖബറിൽ ശേഷിക്കും. അപ്പൊ നല്ല കർമ്മങ്ങൾ അത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ ആ കർമ്മങ്ങൾ നമ്മളോട് ഒത്ത് ഖബറിൽ കൂട്ടിനുണ്ടാകും എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. ഇതൊക്കെയും എന്തിനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ ലക്ഷ്യം മറക്കാതിരിക്കാനാണ്. യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്ന് വിവരിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ലക്ഷ്യത്തിൽ നമ്മൾ ഒരിക്കലും വഴി തെറ്റാൻ പാടുള്ളതല്ല. വിശിഷ്യ ചർച്ചകൾ, സംവാദങ്ങൾ, സംസാരങ്ങൾ സമ്പത്തിന്റെ വിഷയത്തിലാകുമ്പോൾ, മൂല്യം ഇടിയുക, സമ്പത്ത് കുറയുക, രാഷ്ട്രങ്ങൾ വരെ സമ്പത്തിന്റെ വിഷയത്തിൽ പരിഭ്രാന്തിയിൽ, പ്രശ്നങ്ങളിൽ അകപ്പെടുക, ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാണ് ഈ വിഷയങ്ങളെ പക്ഷവായന നടത്തേണ്ടത് എന്നതിൽ ചില നിർദ്ദേശ ഉപദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കാൽ നമുക്ക് ഈ വിഷയങ്ങളിൽ ഒരു സന്തുലിതത്വം അറിയിച്ചു എന്നതുപോലെ തിരുജീവിതം അതിൽ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ടായിരുന്ന ഭൗതിക കോപ്പുകൾ? തിരുവീട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, എന്താ ഹുജറകളായിരുന്നു. ഹുജറ എന്ന് പറഞ്ഞാൽ ചെറിയ അറകളാണ്. നിസ്ലാത്തിലുമ്മ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകൾ. ആ അറകളിൽ എന്തായിരുന്നു ഭൗതികമായ കോപ്പുകൾ വിന്യസിക്കപ്പെട്ടത്, സ്ഥാപിക്കപ്പെട്ടത്? വളരെ വളരെ കുറഞ്ഞ അവശ്യ സാധനങ്ങൾ മാത്രമായിരുന്നു നബിസ്വലമ തങ്ങളുടെ വീട്ടിലെ വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൽ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലയോട് സഹോദരി പുത്രൻ ഉർവത ബിൻ സുബൈർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉപജീവനം എന്തായിരുന്നു, എന്തായിരുന്നു നിങ്ങൾ പശിയടക്കാൻ വിഭവം കണ്ടിരുന്നത് ചോദിക്കുമ്പോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സഖി ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, മകന് ചന്ദ്രോദയങ്ങൾ ഒന്ന് രണ്ട് മൂന്നൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ മൂന്ന് മാസങ്ങളൊക്കെ പിന്നിടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഭക്ഷണങ്ങളായി അസ്വദാനി മാത്രമാണ് ഉണ്ടായിരുന്നത്. അസ്വദാനി എന്ന് പറഞ്ഞാൽ പച്ചവെള്ളവും കാരക്കയും. മൂന്ന് മാസം കഴിഞ്ഞു പോകുമ്പോഴും അടുപ്പിൽ തീ പൂട്ടാൻ, അങ്ങനെ തീ പൂട്ടിയ ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കാനുള്ള വിഭവം അവിടെ ഉണ്ടായിരുന്നില്ല. പച്ചവെള്ളവും കാരക്കയും കഴിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഉർവയുടെ ആശ്ചര്യത്തിലുള്ള ചോദ്യം, പച്ചവെള്ളവും കാരക്കയും മാത്രം മാസങ്ങൾ ഉപജീവനമോ? അപ്പൊ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആ പച്ചവെള്ളവും കാരക്കയും എന്നതിലേക്ക് മറ്റൊരു വിഭവം കൂടി കൂട്ടുകയാണ്. അതെന്താ? നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയൽവാസികളായി അൻസാരികളായ ചില മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഒട്ടകങ്ങളെ കറന്നാൽ ആ ഒട്ടകത്തിൽ നിന്നുള്ള പാലൽപ്പം ഇടക്ക് കൊടുത്തയക്കും നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, നബിക്കുള്ള ഹദിയാണ്. അപ്പോൾ നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഭാര്യമാർക്ക് ആ പാലിൽ നിന്ന് അല്പാൽപ്പമായി തരുന്നതും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ? നബി കുടുംബം. അവർ ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ അവിടെ ഉണ്ടായിരുന്ന ഭൗതിക വിഭവങ്ങളുടെ ഒരു ആകത്തുക, ഒരു നഖചിത്രം, അതാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ധാരാളം തിരുജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ സ്വത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ ലക്ഷ്യം മറന്ന് മത്സരിക്കുകയും ലക്ഷ്യം മറന്ന ആളുകൾ പെരുമാറുകയും ചെയ്യുന്ന ഈ ഒരു യുഗത്തിൽ ഒരു വിശ്വാസി ഈ സമ്പത്തിനാൽ തകരാനും നശിക്കാനും പാടില്ല എന്നതിനാലാണ് ഈ ഒരു വിഷയം ഒരു ഖുതുബയായി നമ്മളിവിടെ ശ്രവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വത്തിൽ ഉപരിയിൽ നിന്ന് അനുഗ്രഹമരുളിയിട്ടുണ്ട് എങ്കിൽ കുറച്ചായാലും അത് നമുക്ക് ധന്യമായിരിക്കും. അതില്ല എങ്കിൽ എത്ര ഉണ്ടായാലും ബർക്കത്തില്ലേ? അത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ടൊരു ഫലമല്ല, ഒരു കാര്യമല്ല. നമ്മൾ എന്തിനാ എപ്പോഴും ബർക്കത്തിന് വേണ്ടിയിട്ട് തേടുന്നത്? അല്ലാഹുമ്മ ബാരിക് ലന, എന്തിനാ തേടുന്നത്? വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ദമ്പതികൾക്ക് വേണ്ടി ആശംസിക്കും, പ്രാർത്ഥിക്കും, ബാറക്കല്ലാഹു ലക് വബാറക അലൈക് എന്നൊക്കെ പറയില്ലേ, ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് തേടുകയാണ് ദമ്പതികളിൽ. അതേപോലെ സ്വത്തിൽ നബിസ്വലാഹു അലൈഹി വസല്ലം വരെ പഠിപ്പിച്ചു, അല്ലാഹു ബാരിക് ലനാ ഫീ മുദ്ദിന വസായിനൊക്കെ പഠിപ്പിച്ചില്ലേ, ബർക്കത്ത് ഉണ്ടാവാൻ തേടുകയാണ്. സ്വത്തിൽ ബർക്കത്ത് വേണം, നമ്മളിൽ ബർക്കത്ത് വേണം, നമ്മുടെ അറിവിൽ ബർക്കത്ത് വേണം. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണെങ്കിലും ബർക്കത്ത് ഉണ്ടായിരിക്കണം. അപ്പോഴേ നമ്മൾ അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരാവും. നമ്മുടെ സ്വത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗേണ ചെലവഴിക്കുന്നതായ അവസ്ഥ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബർക്കത്തിന് ഹനിക്കും വിധം, ആർത്തി ബർക്കത്തിന് ഹനിക്കും, അത്യാർത്തി അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു സ്വത്തിൽ നിന്ന് എടുക്കുമാർ ഒരു ദുരന്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഹലാലും ഹറാമും നോക്കാതെ കൊള്ളുക, നല്ലത് തീയത് നോക്കാതെ കൊള്ളുക, ഇതൊക്കെയും നാശഹേതുകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്നതിൽ അള്ളാഹുവിന്റെ അരുൾപ്പാടുണ്ടാവണം, അത് ഹനിക്കപ്പെടുന്നോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു, ആ ലക്ഷ്യം നമ്മൾ വിസ്മരിക്കുന്നുവോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ഒരിക്കലും അള്ളാഹുവിന്റെ വിധിയെ മറന്നുകൊണ്ടുള്ള ഒരു പെരുമാറ്റം സ്വത്ത് കൊള്ളുന്നതിൽ നമുക്കുണ്ടാകാൻ പാടുന്നതല്ല. സ്വത്ത് വന്നാലും പോയാലും നമ്മൾ വിധിവിശ്വാസം ഉള്ളവരാണ്. എനിക്കെന്ത് എന്നത് പഠിച്ചോ നിശ്ചയിച്ചതാണ്, അതെനിക്കൊരിക്കലും പോകൂല, കിട്ടാതിരിക്കൂല. എനിക്ക് നിശ്ചയിക്കപ്പെടാത്ത ഞാൻ എത്ര പാടിട്ടിട്ടും കാര്യമില്ല, അതെനിക്ക് വരൂല. അള്ളാഹു വിധിച്ചതെന്തോ അതാണ് എനിക്ക് കൊള്ളാനുള്ളത്, നേടാനുള്ളത്. ഈ ഒരു ചിന്ത അത് നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹീതരാവുക. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാം തുടക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിലും നമ്മളിലും അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് ഏവർക്കും കൺകുളിർമയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അയിസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി അംനഹ വറഖാഅഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലഹാ ഇസ്തിഖറാറഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലഹാ ഖിയാദതഹ വഅഖീദതഹ ഇന്നക വലിയ്യു ദാലിക വൽ ഖാദിറു അലൈഹ് യാ ഹയ്യു യാ ഖയ്യൂം يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم